കാര്യം സ്പഷ്ടം. എന്തൊക്കെ പറയുമ്പോഴും ലോങ്കിനസിന് ശ്രദ്ധിക്കുന്നത് കവിതയിലെ ഭാഷയെ തന്നെ. കവിതയിലെ ജീവിതത്തെപ്പറ്റി പ്ലേറ്റോയും അരിസ്റ്റോട്ടലും നന്നേ വിസ്തരിച്ചെഴുതിയവരാണല്ലോ. അങ്ങോട്ട് ഏറിപ്പോകേണ്ടതുണ്ടെന്ന് ലോങ്കിനസ് കരുതിയില്ല. കവിതയുടെ ഉദാത്തതയെ ഭാഷയുടെ ഉദാത്തയിലൂടെയാണ് അദ്ദേഹം കാണുന്നത്. പേജ് 54. യഥാർത്ഥമായ ഉദാത്തത. യഥാർത്ഥമായ ഉദാത്തതയ്ക്ക് 5 സ്രോതസ്സുകൾ ഉണ്ടായിരിക്കുമെന്ന് ലോങ്കിനസ് സിദ്ധാന്തിക്കുന്നു. 1. ചിന്തയുടെ ഔന്നിതം. 2. ശക്തവികാരങ്ങളുടെ പ്രസന്നനത്തിനുള്ള ശേഷി. 3. ഉക്തിവൈചിത്യങ്ങളുടെ ഉചിതോപയോഗം. 4. വിശിഷ്ട പദവിന്യാസം. 5. ഗംഭീരവും സുഘടിതവും ആയ സംരചന. ഇവയിൽ ആദ്യത്തേത് 2 പ്രകൃതിസിദ്ധികളാണ്. ശേഷമുള്ളവ ആർജിത കലാസിദ്ധികളും. ഉദാത്തത ഫലസിദ്ധിക്ക് കാലപ്രകൃതിയോട് ഇണചേരണം. ചിന്ത. മഹത്തായ ആത്മാവിൻ്റെ പ്രതിനിധിയാണല്ലോ ഉദാത്തത. തന്മൂലം ഉദാത്തത സ്രോതസ്സുകളിൽ പ്രഥമഗണനീയനം വിചാരത്തിൻ്റെ ഔന്നിത്യം തന്നെ. ഗംഭീര ചിത്തത്തിലെ ഉദാത്ത ചിന്തകൾ ഉരുത്തിരിയു. വിശിഷ്ട വിചാരധാരയ്ക്ക് ഹോമറിൻ്റെ വരികൾ ഉദാഹരിച്ചുകൊണ്ടാണ് ഉദാത്തത സമീക്ഷ മുന്നോട്ടു പോകുന്നത്. ഹോമറാണെങ്കിൽ ഒരു വിചാരത്തെ എപ്രകാരമായിരിക്കും ആവിഷ്കരിക്കുകയെന്ന് വിഭാവനം ചെയ്ത് എഴുതുന്നു. നന്നായിരിക്കുമെന്ന് ലോങ്കിനസിന് അഭിപ്രായപ്പെടുന്നു. വികാരം. ശക്തമായ വികാരം ഉദാത്തതയുടെ അനുപക്ഷീണീയമായ ഘടകമാണ്. ശരിയായ സ്ഥാനത്ത് ശരിയായ വികാരം പ്രകാശിപ്പിക്കുമ്പോൾ കാവ്യം ഉത്കൃഷ്ടത കൈവരിക്കും. വാക്കുകളിൽ വികാരം ദൈവീകമായ ചൈതന്യമാണ് നിറയ്ക്കുന്നത്. ഭയം, കരുണം മുതലായ വികാരങ്ങൾ ഭാഷണത്തെ ഉദാത്തതയിൽ നിന്ന് അകറ്റിക്കളയും. അവ താണതരം വികാരങ്ങളാണെന്ന് തന്നെ കാരണം. എന്തടിസ്ഥാനത്തിലാണ് ലോങ്കിനസ് ഇതിങ്ങനെ പറയുന്നതെന്ന് വ്യക്തമല്ല. ശരിയായ വികാരങ്ങളും തെറ്റായ വികാരങ്ങളും ഉണ്ടെന്ന അഭിപ്രായമാണ് ലോങ്കിനസിന്. അതുപോലെ തന്നെ ശരിയായ ഉദാത്തതയും തെറ്റായ ഉദാത്തതയും ഉണ്ട്. ഔന്നത്തിലേക്ക് അനുവാചകനെ സംവഹിക്കുന്ന വികാരങ്ങൾ മാത്രമാണ് ശരിയായ ഉദാത്തതയ്ക്ക് നിദാനമാവുക. ഉക്തിവൈചിത്രങ്ങൾ. മുകളിൽ വിവരിച്ചവ പ്രകൃതിസിദ്ധമായ ഉദാത്ത നിമിത്തങ്ങളാകുന്നു. അതേസമയം കവിതയിൽ ചിന്തകളും വികാരങ്ങളും മാത്രം പോരാ, ഉദാത്തതയ്ക്ക് കലയുമായി ബന്ധപ്പെട്ട വേറെ അധിഷ്ഠാനങ്ങളുമുണ്ട്. കവിതയിൽ പ്രകൃതിയും കലയും സഹപ്രവർത്തിക്കേണ്ടതുണ്ട്. ശില്പതന്ത്രവുമായി ബന്ധപ്പെട്ട ഉദാത്ത സ്രോതസ്സുകളിലൊന്ന് ഉക്തിവൈചിത്രമാണ്. ഓൺ ദി സബ്ലൈം ഡേ 3-ൽ 1 ഭാഗവും ഉക്തിവൈചിത്രങ്ങളെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്നതായി കാണാം. പേജ് 55. ഗ്രന്ഥകാരന് പ്രഭാഷണ കലയുമായുള്ള സമ്പർക്കം ഈ ചർച്ചയിൽ സ്പഷ്ടമാണ്. ഉദാത്തത ഫലസിദ്ധിക്ക് ഉക്തിവൈചിത്രങ്ങൾ കാരണമാണ്. ഉക്തിവൈചിത്രം വെറുമൊരു അലങ്കാര സാമഗ്രിയല്ല. സാധാരണമായ ഭാഷണത്തിന് അപരിചിതത്വം നൽകി അതിനെ ഹൃദയംഗമമാക്കുകയാണ് അതിൻ്റെ ധർമ്മം. ഉക്തിവൈചിത്രത്തിൻ്റെ പ്രയോഗത്തിൽ നിശ്ചയമായും കലാപരമായ ശില്പതന്ത്രപരമായ ഒരു കൃത്രിമത്വം അന്തർഭവിക്കും. അതിനെ നികത്തുന്നത് പ്രധാനമായും ഭാഷണത്തിലെ വികാരപ്രവാഹമാണ്. പദവിന്യാസം. മറ്റു റിട്രീഷ്യന്മാരെ പോലെ പദവിന്യാസ ചർച്ചയിൽ ലോങ്കിനസ് 2 കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. വാക്കുകളുടെ ഉചിത പ്രയോഗത്തിനും അലങ്കൃത ഭാഷയുടെ ഉപയോഗത്തിനും. രൂപകങ്ങളെക്കുറിച്ചും മറ്റും ഈ സന്ദർഭത്തിൽ അദ്ദേഹം വിശദമായി ഉപന്യസിക്കുന്നുണ്ട്. രൂപകവും അതിശയോക്തിയുമാണ് പ്രധാനപ്പെട്ട അലങ്കാരങ്ങൾ. വാക്ക് ജഡവസ്തുതകൾക്ക് ജൈവസ്വരമേകുന്നു. സുന്ദര പദങ്ങൾ ചിന്തയെ പ്രകാശിപ്പിക്കുന്നു. ഭാഷയുടെ ലയാനുവിധമായ സംവിധാനം ഉദാത്തതയ്ക്ക് കാരണമാകും. ഭാഷയുടെ ചലനങ്ങൾ, ലയഭംഗങ്ങൾ ഉണ്ടാകരുത്. താണതോ വില കുറഞ്ഞതോ ആയ വാക്കുകൾ വർജിക്കണം കവി. സംരചന. മേൽപ്പറഞ്ഞവ 4 ശരിയായ രീതിയിൽ സംവിധാനം ചെയ്യാൻ കവി ബാധ്യസ്ഥനാണ്. ഉത്കൃഷ്ടമായ സംവിധാനം സംരചന ഉദാത്തതയുടെ 5-ാമത്തെ ഉറവിടമാണ്. ഒരു കൃതിയുടെ താളം അഥവാ സാമാക്സ്യം പരമപ്രധാനമാണത്രേ. ആവിഷ്കരണത്തിന് കവി അമിതമായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് വായനക്കാരന് തോന്നാൻ പാടില്ല. സംരചനയെ ലയാനുവിധമാക്കുന്ന ഉപരിപ്ലവമായ കരടില്ലായ്മയോ ആവശ്യത്തിലധികമായ പ്രാസഭംഗിയോ ഒന്നുമല്ല. തീർച്ചയായും സംരചനയിലെ ഒരു മുഖ്യസംഗതിയാണ് വൃത്തസ്വീകാരത്തിലുള്ള വിവേകം. താളം വായനക്കാരനെ പിടിച്ചെടുക്കുന്നു. ഒരു കൃതിയിൽ എല്ലാ ഘടകങ്ങളും ഇണങ്ങിയിരിക്കുക എന്നത് ഒരനിവാര്യതയാണെന്ന് ലോങ്ങിനസ് കാണപ്പെടുന്നു. തെറ്റായ ഉദാത്തതയെപ്പറ്റി. വികാരത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും അഭാവത്തിൽ നിന്നും തെറ്റായ സംഗീതങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന സംവേദന വൈകല്യത്തിൽ നിന്നുമാണ് തെറ്റായ ഉദാത്തത ജനിക്കുന്നത്. ഭാഷാസ്ഥൂലതയുമായ തെറ്റായ ഉദാത്തയുടെ ഒരു കാരണം. അസ്ഥാനസ്ഥമായ വികാരമാണ് മറ്റൊരു കാരണം. ശൈലി വൈകല്യവും ഉദാത്തതയിൽ നിന്നും ഭാഷണത്തെ അകറ്റിക്കളയും. പേജ് 56. ശരിയായ ഉദാത്തത തിരിച്ചറിയാൻ എളുപ്പമാണ്. അത് വായനക്കാരൻ്റെ ആത്മാവിനെ ഉന്നമിപ്പിക്കും. ഗംഭീരമായ ഭാഷ ധരിക്കുന്നു ശരിയായ ഉദാത്തത. വായിക്കുംതോറും അത് ആനന്ദപ്രദമായി തീരുന്നു. പുതിയ ആശയങ്ങളും അനുഭൂതികളും അതിൽ നിന്ന് ധ്വനിക്കുന്നു. എല്ലാവരെയും എല്ലാ കാലത്തും ആഹ്ലാദിപ്പിക്കാൻ ശരിയായ ഉദാത്തതയ്ക്ക് കഴിയും. നിരൂപകൻ എന്ന നിലയിൽ മഹത്തായ കവിത ഏവർക്കും എക്കാലവും ആഹ്ലാദമരമായിരിക്കുമെന്ന ആശയം ജനാധിപത്യപരമാണെന്നും വില്യം കെ ബിസ്റ്റാറ്റും ക്ലീൻത് ബ്രൂക്സും ചേർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കവിയുടെ ആത്മാവിൽ നിന്നാണ് ലോങ്കിനസ് കവിതയുടെ പഠനം ആരംഭിക്കുന്നത്. ലോങ്കിനസ് ഒരു കലാചിന്തകൻ എന്ന നിലയിൽ ജീവിച്ചത് ഭാവി കാലത്തായിരുന്നു. കവി വ്യക്തിത്വം, വികാരം, ഹർഷമൂർച്ച, ഭാവന, സാന്ദ്രത മുതലായവയ്ക്ക് അദ്ദേഹം ഊന്നലേകി. റൈസ് റോബർട്ട്സ് അഭിപ്രായപ്പെട്ടതുപോലെ, ഹി ഈസ് സബ്ജക്റ്റീവ് റാദർ ദാൻ ഒബ്ജക്റ്റീവ്. കാവ്യത്തിൻ്റെ ഫലത്തെക്കുറിച്ച് അദ്ദേഹം അഗാധമായി പര്യാലോചിക്കുന്നുണ്ടെന്ന് പരിചരിക്കുന്നുണ്ടെന്ന് നാം കണ്ടു. വായനക്കാരനെ സംവഹിക്കുന്നതാകണം കാവ്യമെന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിമർശനം സൗന്ദര്യശാസ്ത്രങ്ങളിൽ അധിഷ്ഠിതമാണെന്നാനും അത് ജീവിത ചിന്തയെ മാത്രം പ്രദക്ഷിണം വയ്ക്കുന്നതല്ല ചെയ്യുന്നത്. വികാരം, ഭാവന മുതലായ തത്വങ്ങൾ പ്രധാനം നൽകിയ ലോങ്കിനസിനെ ആദ്യത്തെ കാൽപ്പനിക നിരൂപകൻ എന്ന് സ്കോട്ട് ജെയിംസ് വിശേഷിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ ആ വിശേഷണം ശരിയാണ്. എങ്കിലും ക്ലാസിസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് തറയെന്ന് പറയാതെ വയ്യ. JW H അറ്റ്കിൻസിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാം. ദ വർക്ക് ഓഫ് ലോങ്കിനസ് ഈസ് ആൻ സെൻസ് ഓഫ് കണ്ടംപറേനിയസ് വിത്ത് ദാറ്റ് ഓഫ് പ്ലാറ്റോ ആൻഡ് അരിസ്റ്റോട്ടിൽ ആൻഡ് കൊളറിറ്റ്സ്. ആബർക്രോബിയാകട്ടെ ആദ്യത്തെ താരതമ്യ വിമർശകൻ എന്നാണ് ലോങ്കിനസിനെ വിശേഷിപ്പിക്കുന്നത്. ലോങ്കിനസ് എഴുതുന്നതിലെല്ലാം താരതമ്യ വിചാരം കടന്നു വരുന്നുണ്ട്. താൻ ചർച്ചയ്ക്ക് എടുക്കുന്ന കാവ്യങ്ങളെ ഹോമറുടെ കൃതികളോട് താൻ തുലനം ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ സമ്പ്രദായമാണ്. ഗ്രീക്ക് റോമൻ സാഹിത്യത്തോടൊപ്പം ഹീബ്രോ സാഹിത്യവും അദ്ദേഹത്തിൻ്റെ പരിഗണനകൾക്ക് വിധേയമാകുന്നുണ്ട്. സാഹിത്യത്തിൻ്റെ സാഹിതീയ കാലദേശമായ ഒന്നാണെന്ന് കണ്ടെത്താൻ ഇമ്മാതിരി താരതമ്യങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. പ്ലേറ്റോയ്ക്കും അരിസ്റ്റോട്ടലിനും ശേഷം സാഹിത്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ച യവന വിമർശകനെന്ന സ്ഥാനം ലോങ്കിനസിന് അവകാശപ്പെട്ടതാണ്.